2019 ജൂലൈ 22 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പംക്തിയിൽ നിന്ന്. എല്ലാവരും വലിയവരാകട്ടെ. എല്ലാവരും ജീവിതത്തിൽ വലിയവരായി തീരാൻ ആഗ്രഹിക്കുന്നവരാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനും ചെറിയ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരുവന് വലിയ ഉദ്യോഗത്തിലെത്താനും ചെറിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരാൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കാനും ആഗ്രഹമുണ്ടാവുക സ്വാഭാവികമാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ അക്ഷീണമായ പരിശ്രമവും കൃത്യനിഷ്ഠയും സാമർഥ്യവും ആവശ്യമാണ്. ഇങ്ങനെ വലിയ പ്രയത്നം ചെയ്ത് ഒരാൾ വലിയവനായി തീരുന്നത് എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ വിലയുള്ളവനായി തീരാനും മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഭൌതിക സാഹചര്യങ്ങളും സൌകര്യങ്ങളും ഉണ്ടാകുന്നതിനും ജീവിതം സന്തോഷപ്രദമാകുന്നതിനും അധികാരം കൈയാളുന്നതിനുമൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം ഒരു തരത്തിൽ ഒരുവന്റെ വ്യക്തിപരമായ നേട്ടത്തിന്റെ സൂചികകളാണ്. അതിനാൽ ഇത്തരം വലുതാകലുകൾ സ്വാഭാവികമായ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിനപ്പുറം അതിനൊരു മഹത്വം കൽപ്പിക്കാനില്ല. എന്നാൽ ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഇത്തരം സ്വാഭാവികമായ വളർച്ച കൊണ്ട് വലിയവനായി തീരാനല്ല, മറിച്ച് മഹത്വമുള്ളവനായി തീരാനും മഹത്വപൂർണമായ ജീവിതം പൂർത്തിയാക്കാനും വേണ്ടിയാണ്. അത് വിദ്യാഭ്യാസ പുരോഗതി കൊണ്ടോ ഉദ്യോഗ കയറ്റം കൊണ്ടോ സ്ഥാനമാനങ്ങളുടെ ഉയർച്ച കൊണ്ടോ സമ്പത്തും അധികാരവും ഉള്ളതുകൊണ്ടോ മാത്രം കൈവരിക്കാവുന്നതല്ല. ഒരു നീർച്ചാൽ ഒഴുകി പുഴയിലേക്ക് ചേർന്നാൽ പിന്നെ അതുവരെ ഒഴുകിയ നീർച്ചാൽ മറയുകയും അതൊരു പുഴയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് പോലെയാവണം നമ്മുടെ വലുതാകലുകൾ. അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്കും ക്ഷേമത്തിനും പശ്ചാത്തലമായോ ഹേതുവായോ സ്വജീവിതം മാറുമ്പോഴാണ് ഒരുവൻ വലിയവനായിത്തീരുന്നത്. ഈ അർത്ഥത്തിൽ വലിയവരായി തീരാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. സമ്പത്തിലോ മറ്റു രംഗങ്ങളിലോ ഉള്ള വ്യക്തിഗത നേട്ടത്തിനായി വലിയവനാകാൻ പ്രയത്നിക്കുന്നവൻ വാസ്തവത്തിൽ വലുതാകലിനേക്കാൾ ചെറുതാകലിന് വിധേയനായി തീരുകയാണ്. നമുക്ക് ഈശ്വരൻ രണ്ട് കാതുകൾ തന്നിരിക്കുന്നത് എന്തിനാണ്? ശബ്ദം കേൾക്കാൻ വേണ്ടിയാണെന്നാണ് നമ്മുടെ പൊതുധാരണ. എന്നാൽ അത് പൂർണമായും ശരിയല്ലെന്നറിയണം. എന്തുകൊണ്ടെന്നാൽ നിശബ്ദതയെ തിരിച്ചറിയാൻ കൂടിയുള്ളതാണ് കാതുകൾ. അതുപോലെ ഈശ്വരൻ നമുക്ക് രണ്ട് കൈകൾ തന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്കാവശ്യമായതിനെ യഥേഷ്ടം എടുക്കുന്നതിനു വേണ്ടിയാണെന്നാണ് അധികം ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ശരി അധികമില്ലെന്നറിയണം. എന്തെന്നാൽ എടുക്കുന്നതുപോലെ തന്നെ കൊടുക്കുന്നതിനു കൂടിയുള്ളതാണ് കൈകൾ. ഓരോ ജന്മത്തിനു പിന്നിലും ഓരോ ഈശ്വരേച്ഛയുണ്ട്. ആ ഈശ്വരേച്ഛയെ തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലേക്ക് ഉയരാൻ നമുക്കാവണം. അതിന് ബുദ്ധിയും ചിന്തയും സാധനാനുഷ്ഠാനങ്ങളും മാത്രം മതിയാവുകയില്ല. പിന്നെയോ ശുദ്ധമായ പവിത്രമായ നിരുപാധികമായ സ്നേഹം കൂടി വേണം. ജലത്തിനിരിക്കാനുള്ള പാത്രം പോലെയാണ് ജ്ഞാനത്തിനിരിക്കാനുള്ള സ്നേഹം. അതായത് സ്നേഹമില്ലാത്ത ജ്ഞാനത്തിന് അതുമാത്രമായി നിലകൊള്ളുകയെന്നത് പ്രയാസമെന്നർത്ഥം. എന്നു പറഞ്ഞാൽ പ്രാണനില്ലാതെ ഒരു ജീവശരീരത്തിന് എപ്രകാരമാണോ നിലനിൽക്കാനാവാത്തത് അപ്രകാരമാണ് സ്നേഹമില്ലാതെ ജ്ഞാനത്തിനും നിലനിൽക്കാനാവാത്തത്. ഈ പരിശുദ്ധ സ്നേഹമാണ് നമ്മുടെ പ്രാണന്റെ ഉള്ളടക്കമായി ഈശ്വരൻ കരുതി വച്ചിരിക്കുന്നത്. അതിനാൽ സ്നേഹമാകുന്ന ഉള്ളടക്കത്താൽ വേണം നമ്മൾ ഏതു രംഗത്തിലും വലിയവരാകേണ്ടത്. അതിന് നിയമങ്ങളോ നിബന്ധനകളോ ഇല്ല. യാതൊരു ഉപാധികളും കൂടാതെ നമുക്ക് മറ്റൊരുവന് അളവില്ലാതെ കൊടുക്കാൻ സ്നേഹം മാത്രമേയുള്ളൂ. സ്നേഹത്തിൽ നിന്നാണ് ത്യാഗവും നന്മയും ക്ഷേമവും ഐശ്വര്യവും അഭ്യുന്നതിയുമെല്ലാം പൂത്തുലയുന്നത്. സ്നേഹം കൊടുക്കാതെ മറ്റെന്ത് കൊടുത്താലും അതൊരു കൊടുക്കലല്ല. അതുപോലെ തന്നെ സ്നേഹത്താലല്ലാതെ മറ്റെന്തെടുത്താലും അതൊരു എടുക്കലുമല്ല. സ്നേഹമില്ലാതായാൽ മനുഷ്യന്റെ ശരീരം വെറുമൊരു എല്ലിൻ കൂട് മാത്രമായി പരിണമിക്കും. ഈ സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ് തിരുവള്ളുവർ ഉള്ളിലെൻപുള്ള മെയ്യുയിർ മെയ്യതല്ലാത്തത് എല്ലിൽമേൽ തോൽ ചേർത്ത രൂപം എന്ന് തിരുക്കുറളിലൂടെയും അരുളില്ലയതെങ്കിൽ അസ്ഥിത്തോൽ സിരനാറുന്നൊരുടമ്പു താനവൻ എന്ന് ഗുരുദേവ തൃപ്പാദങ്ങൾ അനുകമ്പാദശകത്തിലൂടെയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സ്നേഹത്തിന്റെ ഉള്ളമില്ലാത്ത ശരീരം കൊണ്ടും ഉപാധികൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും എല്ലാവരും ലോകത്തെ നന്നാക്കാൻ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് എന്തെല്ലാം കൊടുത്താലും എടുത്താലും അതെല്ലാം പൂർണ്ണ ഫലപ്രാപ്തിയിലെത്താതെ വെള്ളത്തിലിട്ട വര പോലെ നിഷ്ഫലമായി പരിണമിക്കുന്നത്. അതിനാൽ നേട്ടം കൊണ്ടല്ല നേയം കൊണ്ടാണ് നാം വലിയവരാകേണ്ടതെന്ന തത്വം ഹൃദയത്തിൽ പതിപ്പിക്കണം. ഈശ്വരീയമായ ഈ മഹാസന്ദേശത്തിന്റെ ഉദ്ഗാനമാണ് അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകമെന്ന് ഗുരുവരുൾ. അരുൾ, അൻപ്, അനുകമ്പ ഇവ മൂന്നിന്റെയും ഉള്ളടക്കമായിരിക്കുന്നത് ഒരേ പൊരുളാണ്. ആ പൊരുൾ തന്നെയാണ് ജീവന്റെ തോണിയായിരിക്കുന്നതും. ഈ ധ്യാനാമൃതം കൊണ്ട് വലിയവരായി തീരാൻ ഏവർക്കും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന.